എബ്രായർ അധ്യായം 9. ആദ്യത്തെ ഉടമ്പടിയിൽ ആരാധനയെ സംബന്ധിച്ച നിബന്ധനകളും ഭൗമികമായ ഒരു വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കൂടാരം നിർമ്മിച്ചു. അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്നു പേർ. രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിൽ അതിവിശുദ്ധ സ്ഥലം എന്നു പേരുള്ള ഒരു ഭാഗമുണ്ടായിരുന്നു. അവിടെ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും സ്വർണം കൊണ്ട് പൊതിഞ്ഞ നിയമപ്പെട്ടകവും പെട്ടകത്തിൽ മന്ന ഇട്ട് വെച്ചിരുന്ന പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകകളും ഉണ്ടായിരുന്നു. പെട്ടകത്തിന് മീതെ കൃപാസനത്തെ മറയ്ക്കുന്ന തേജസിന്റെ കിരുബുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാര്യങ്ങൾ ഓരോന്നായി വിവരിക്കുവാൻ കഴിയുന്നതല്ല. ഇങ്ങനെ സകലവും ക്രമീകരിച്ചതിന് ശേഷം പുരോഹിതന്മാർ തങ്ങളുടെ ശുശ്രൂഷ അനുഷ്ഠിക്കുന്നതിന് കൂടാരത്തിന്റെ ആദ്യ ഭാഗത്ത് പതിവായി പ്രവേശിച്ചിരുന്നു. എന്നാൽ രണ്ടാം ഭാഗത്ത് മഹാപുരോഹിതൻ മാത്രം തനിക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ചെയ്തുപോയ തെറ്റുകൾക്ക് വേണ്ടിയും അർപ്പിക്കുവാനുള്ള രക്തവുമായി ആണ്ടിലൊരിക്കൽ മാത്രം പ്രവേശിച്ചിരുന്നു. ഒന്നാമത്തെ കൂടാരം നിലനിന്നിരുന്നിടത്തോളം കാലം അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വഴി വെളിപ്പെട്ടിരുന്നില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. അർപ്പിക്കപ്പെട്ടു പോന്നിരുന്ന വഴിപാടുകളും യാഗങ്ങളും ആരാധകന്റെ മനസാക്ഷിയെ ശുദ്ധമാക്കുവാൻ പര്യാപ്തമായിരുന്നില്ല എന്നതിന് ഈ കാലത്തേക്കുള്ള ദൃഷ്ടാന്തം അത്രേ ഇത്. അവയെല്ലാം ഭക്ഷണപാനീയങ്ങൾ, വിവിധ കഴുകലുകൾ എന്നിവ പുതിയ വ്യവസ്ഥിതിയുടെ കാലം വരെ മാത്രം ബാധകമായിരുന്ന ബാഹ്യ നിബന്ധനകളത്രേ. വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്ന ക്രിസ്തു മനുഷ്യനിർമ്മിതമല്ലാത്ത, അതായത് ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത വലിപ്പവും പൂർണ്ണതയുമുള്ള കൂടാരത്തിൽ കൂടി കടന്ന് കോലാടുകളുടെയോ പശുക്കുട്ടികളുടെയോ രക്തത്താലല്ല, സ്വന്ത രക്തത്താൽ തന്നെ വിശുദ്ധ സ്ഥലത്ത് ഒരിക്കലായി പ്രവേശിച്ച് നിത്യമായ വീണ്ടെടുപ്പ് സാധിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തം തളിക്കുന്നതും പശുഭസ്മം വിതറുന്നതും അശുദ്ധർക്ക് ശാരീരിക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ തന്നെ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കേണ്ടതിന് നമ്മുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികം ശുദ്ധീകരിക്കും. അതിനാൽ വാഗ്ദാനപ്രകാരമുള്ള നിത്യാവകാശം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് ആദ്യ ഉടമ്പടിയുടെ കീഴിലെ ലംഘനങ്ങളിൽ നിന്ന് അവരെ വീണ്ടെടുക്കുന്ന ഒരു പ്രായശ്ചിത്ത മരണത്തിലൂടെ ക്രിസ്തു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ ആയി തീർന്നിരിക്കുന്നു. ഒരു മരണപത്രം പ്രാബല്യത്തിൽ വരണമെങ്കിൽ അതെഴുതി വെച്ച ആളിന്റെ മരണം തെളിയിക്കേണ്ടത് ആവശ്യമാണ്. കാരണം അയാളുടെ കാലശേഷം മാത്രമേ മരണപത്രം സാധുവാകുന്നുള്ളൂ. അതെഴുതിയാൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടപ്പിലാകുന്നില്ല. ഒന്നാമത്തെ ഉടമ്പടിയും രക്തം കൂടാതെയല്ല സ്ഥാപിക്കപ്പെട്ടത്. മോശ ന്യായപ്രമാണത്തിലെ ഓരോ കൽപ്പനയും സകല ജനത്തെയും അറിയിച്ച ശേഷം പശുക്കിടാക്കളുടെയും ആട്ടുകോറ്റന്മാരുടെയും രക്തമെടുത്ത് വെള്ളം കലർത്തി ചുവന്ന ആട്ടിൻ രോമവും ഈസോപ്പു തണ്ടും കൊണ്ട് പുസ്തക ചുരുളിന്മേലും സകല ജനങ്ങളിന്മേലും തളിച്ചു. ഇത് ദൈവം നിങ്ങൾക്ക് നിയമിച്ചു തന്ന ഉടമ്പടിയുടെ രക്തം എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. അങ്ങനെ തന്നെ അദ്ദേഹം കൂടാരത്തിന്മേലും ആരാധനയ്ക്ക് ഉപയോഗിച്ചിരുന്ന സകല ഉപകരണങ്ങളിന്മേലും രക്തം തളിച്ചു. ന്യായപ്രമാണ പ്രകാരം എല്ലാം തന്നെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. സ്വർഗീയമായവയുടെ പ്രതിരൂപങ്ങളെ ഈ യാഗങ്ങളാൽ ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമായിരുന്നു. സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ മികച്ച യാഗങ്ങളാണ് വേണ്ടത്. യഥാർത്ഥമായതിന്റെ പ്രതിരൂപവും മനുഷ്യനിർമ്മിതവുമായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് ക്രിസ്തു പ്രവേശിച്ചിരിക്കുന്നത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തവുമായി അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് പോലെ അവിടുന്ന് കൂടെ കൂടെ തന്നെത്താൻ അർപ്പിക്കേണ്ടതില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതലേ ക്രിസ്തു പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ അവിടുന്ന് യുഗാവസാനത്തിൽ പാപപരിഹാരത്തിന് തന്നെത്താൻ യാഗമായി അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ നീക്കിക്കളയുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. ഇനി പാപം വഹിക്കുവാനല്ല, തനിക്കായി കാത്തു നിൽക്കുന്നവർക്ക് രക്ഷ നൽകുവാൻ അവിടുന്ന് രണ്ടാമതും പ്രത്യക്ഷനാകും.